സഹോദരങ്ങളെ, മക്കായുടെ സുവിശേഷം. ആറാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 6:9.
നിങ്ങൾ ഈവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ.
നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് നാം നേരത്തെ ചിന്തിച്ചു. എങ്ങനെയാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്? പ്രാർത്ഥിക്കുന്നതിന് മുൻപാദ്യം നാം ചെയ്യേണ്ട കാര്യം ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളെല്ലാം കൂടെ അതിന് സൈലന്റ് റിഫ്ലക്ഷൻ നമുക്ക് വേണേൽ പറയാം. റിഫ്ലക്ഷൻ, ദൈവത്തെക്കുറിച്ച് നമ്മൾ നമ്മുടേതായ ചിന്തകളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെക്കുക. ദൈവം പരിശുദ്ധനാണ്, ദൈവം സ്നേഹവാനാണ്, ദൈവം നീതിയുള്ളവനാണ്, ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, സിംഹാസനത്തിലിരിക്കുന്നവനാണ്, സകലത്തെയും ഭരിക്കുന്നവനാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്, സകലത്തെയും സൃഷ്ടിച്ചവനാണ്. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വെക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. എൻ്റെ ഒരു ചിന്ത, കർത്താവിൻ്റെ ഹൃദയത്തിൽ ഈ ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങൾ പ്രകാശിപ്പിക്കുമ്പോൾ, ഈ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ് വരുമ്പം, ഞാൻ ഇന്ന് രാവിലെ ചിന്തിച്ച കാര്യം, ദൈവമേ ഒത്തിരി പ്രാർത്ഥന വ്യർത്ഥമായി പോയല്ലോ എന്ന്. ഒത്തിരി പ്രാർത്ഥനകൾ വ്യർത്ഥമായി പോയി, എന്തൊക്കെയോ പറഞ്ഞതുപോലെ ആയിപ്പോയി. അതോർക്കുമ്പോൾ ദൈവസന്നിധിയിൽ കരയാനില്ലാതെ മറ്റൊന്നിനും കഴിയത്തില്ല സഹോദരങ്ങളെ. ദൈവത്തെ അടുത്തറിയുമ്പോൾ, കർത്താവിന്റെ മഹത്വവും മനോഹരത്വവും കാണുമ്പോൾ, ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് വീണ് കിടക്കാനില്ലാതെ മറ്റൊന്നിനും കഴിയത്തില്ല. കർത്താവിനെ കാണാത്തത് കൊണ്ട് നമുക്ക് ഒത്തിരി പറയാനുള്ള, കർത്താവിനെ കാണുമ്പോൾ നമുക്ക് പിന്നെ പറയാൻ കാണത്തില്ല, പ്രസംഗിക്കാനും കാണത്തില്ല. പിന്നെ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്നുള്ള ഒരൊറ്റ കാര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് പ്രസംഗിക്കേണ്ടി വരുന്നത്. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ തോന്നത്തില്ല. കാരണം അവനെ കാണുമ്പോൾ, ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഏതോ ഒരു കൺവെൻഷന് പോയപ്പം, എനിക്കൊന്ന് ക്ലാരൻസ് സ്കൂളിൻ്റെ പണ്ടത്തെ ഒരു പ്രിൻസിപ്പളാണെന്ന് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം പ്രാർത്ഥിക്കാൻ വന്നു. അദ്ദേഹം സ്റ്റേജിലേക്ക് വന്നു, ഒരു സിമ്പിൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും മുഴയും കിടക്കുക. കാരണം അങ്ങനത്തെ പ്രാർത്ഥനകൾ ഞാൻ വളരെ ചുരുക്കമേ കേട്ടിട്ടുള്ളൂ. അദ്ദേഹം മൈക്കെടുത്തു, അദ്ദേഹം പ്രാർത്ഥിച്ചു: ലോർഡ്, യു ആർ സോ ഗ്രേറ്റ് ആൻഡ് വി ആർ സോ സ്മോൾ, വി ആർ നത്തിങ്. അദ്ദേഹം പ്രാർത്ഥന തുടങ്ങിയത് അങ്ങനെയാണ്. ദൈവം ഉയർന്നവനാണെന്ന്, ഉന്നതനാണെന്ന് ഇന്ന് തിരിച്ചറിയുമ്പോഴേ നമ്മുടെ നത്തിങ്നെസ്സിനെ കുറിച്ച്, നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ച് തിരിച്ചറിയുള്ളൂ. ദൈവത്തിന്റെ മഹത്വം കാണാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ നമ്മെക്കുറിച്ച് നമ്മൾ ഒത്തിരി ബോധമുള്ളവരായിരിക്കുന്നത് ഇല്ലേ. വി ആർ സോ സെൽഫ് കോൺഷ്യസ്. നമ്മൾ നമ്മളെക്കുറിച്ച് ഒത്തിരി ചിന്തകളുള്ളവരാ. നമ്മുടെ ഇമേജ്, മറ്റുള്ള നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു അല്ലെങ്കിൽ എന്ത് പറയണം, ഇങ്ങനെ നമ്മുടെ ചിന്തകൾ മുഴുവൻ നമ്മിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ, ദൈവത്തെ നമ്മൾ കാണുമ്പോൾ, നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾ ഒത്തിരി കുറഞ്ഞു തുടങ്ങും. ഒറ്റയടിക്ക് പോകുന്നല്ലേ ഞാൻ പറഞ്ഞേ, കുറയാൻ തുടങ്ങും. യോബ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ചാപ്റ്റേഴ്സ് ബൈ ചാപ്റ്റേഴ്സ്. അനേകം അധ്യായങ്ങൾ നമ്മൾ യോബിന്റെ സംഭാഷണങ്ങളാണ് കേൾക്കുന്നത്. ഏറ്റവും അവസാനം ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ ചോദ്യത്തിന് മുമ്പിൽ ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ യോബ് പറയുകയാണ്, ആക്ഷൻ കാണിക്കാം. എന്താണെന്നറിയോ, യോബ് പറയുകയാണ്, ഞാൻ എൻ്റെ കൈയെടുത്ത് ഞാൻ എൻ്റെ വാ പൊത്തുന്നു, ഇനി എനിക്കൊന്നും ഉണ്ടാനില്ല, എനിക്കിനി ഒന്നും സംസാരിക്കാനായിട്ടില്ല. സ്വരങ്ങൾ ഇതാ ദൈവത്തെ കാണുന്ന അനുഭവം. ഒന്നും പറയാനായിട്ടില്ല. പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ എപ്പോഴും ആദ്യം ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവിലേ പ്രാർത്ഥന തുടങ്ങാവുള്ളൂ. അല്ലെങ്കിൽ ഷട്ട് യുവർ മൗത്ത്, ദാറ്റ് ഈസ് ബെസ്റ്റ്. ശലോമോൻ പറഞ്ഞു, ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ, നിന്റെ വാക്കുകൾ ചുരുക്കമായിരിക്കട്ടെ. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ദൈവം എന്റെ ഹൃദയത്തില്, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയെ കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും എന്റെ മനസ്സിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥനയുടെ ഒരു പ്രീ നേഴ്സറിയിലാണ് ഞാനിപ്പം. പ്രാർത്ഥനയെ കുറിച്ച് തിരിച്ചറിയുമ്പോൾ ഞാൻ മനസ്സിലെ പ്രീ നേഴ്സറിയിലേ ആയിട്ടുള്ളൂ. നമ്മളിത് പഠിക്കുമ്പോൾ മനസ്സിലാവും. അനേക വർഷം നമ്മൾ പ്രാർത്ഥിച്ചവരാ, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാമെന്ന് നമ്മൾ ചിന്തിക്കുന്നവരാ, അനേക വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നവരാണെന്ന് നാം അഭിമാനിക്കുന്നവരാ. എഴുതി വെച്ച പ്രാർത്ഥനകൾ നമ്മൾ അവസാനിപ്പിച്ചു, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു നാം ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയാം, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിഫ്ലക്ഷൻ, ആദ്യം ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ മഹത്വത്തെ ധ്യാനിച്ച് അവിടെ വേണം പ്രാർത്ഥന തുടങ്ങാനായിട്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇത് മൊത്തം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു മണിക്കൂറെങ്കിലും ഇല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. 1 hour ഇത് മൊത്തം പ്രാർത്ഥിച്ച പലപ്പോഴും സമയങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും എടുക്കും. സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള ചിന്തയിൽ തന്നെ ഞാൻ അനേക സമയങ്ങൾ ചെലവഴിച്ചു. ഇവിടെ ഇരിക്കുകയാണ്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അല്ലെങ്കിൽ പൂജിതമാകണമേ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ പ്രാർത്ഥനയിൽ 7 requests ഉള്ളത്, 7 എണ്ണം. ആദ്യത്തെ 3 എണ്ണം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട്, അടുത്ത 4 എണ്ണം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട്. 7 പ്രാർത്ഥനയുടെ 7 ഘടകങ്ങൾ അവിടെ നമ്മൾ കാണുകയാണ്. പ്രാർത്ഥനയുടെ ആദ്യത്തെ 3 എണ്ണം ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാ. ശ്രദ്ധിച്ചേ, നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം. പിന്നെയാണ് ഞങ്ങൾ എന്നുള്ള വാക്ക് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിക്കരുതേ, ഞങ്ങളെ ദുഷ്ടനെ രക്ഷിക്കണമേ. പക്ഷെ തുടങ്ങുന്നത് എങ്ങനെയാ? നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം. ഇപ്പൊ പ്രാർത്ഥനയിൽ ആദ്യം ഥായ് കിങ്ഡം, ഥായ് നെയിം, ഥായ് വിൽ. സ്വരങ്ങളെ, ഇത് ഞാനിത് പറയുമ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചോണം, ഇത്രയും നാളത്തെ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അപ്പൊ നമ്മൾ പറയും ആത്മീയ ആവശ്യങ്ങളല്ലേ, ശരിയാ. നിങ്ങൾ താഴേക്ക് വായിക്കുമ്പം മനുഷ്യന്റെ ആവശ്യങ്ങള് 4 എണ്ണമാണ് നമ്മുടെ എന്ന് പറയുന്നത്. ആ 4 എണ്ണത്തിൽ 1 എണ്ണം മാത്രമാണ് ഭൗതിക ആവശ്യമുള്ളത്, ബാക്കിയെല്ലാം ആത്മീയ കാര്യങ്ങളാ. ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണം, ഭൗതിക ആവശ്യങ്ങളോട് ബന്ധപ്പെട്ടാണ്. ഒറ്റ ആവശ്യം, ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമാണ് ഭൗതികമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. എന്നാണ് അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ബാക്കിയെല്ലാം ആത്മീയ കാര്യമാ പറയുന്നത്. എന്താ ആത്മീയ കാര്യം പറയുന്നത്? ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ ഉൾപ്പെടുത്തരുത്. പിന്നെ ഞങ്ങളെ ദുഷ്ടന് നിങ്ങൾ എന്ത് ചെയ്യണം? കാക്കണം. നമ്മളോർത്ത് എന്നാന്നറിയോ, ഓ ഞങ്ങളിപ്പോ അധികം ഭൗതിക കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഒത്തിരി വളർന്നു നമ്മൾ ചിന്തിക്കരുത്. നോ, അതൊരു തെറ്റിദ്ധാരണയാ. നമ്മൾ അഭിമാനിക്കണെന്നറിയോ, ഇന്ന് ലോകത്തിലെ ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന ഒത്തിരി പേര് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരെപ്പോഴും അവർ കാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, അത് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, പ്രാർത്ഥന അതൊന്നുമല്ല, അതിന്റെ മോളി കിടക്കുക. അപ്പൊ ആദ്യം പ്രാർത്ഥന ആരംഭിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാണെങ്കിൽ ദൈവത്തിന്റെ വിഷയങ്ങളാണ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. ദൈവത്തിന്റെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ, സ്വർഗസ്ഥനായ പിതാവേ, ഒത്തിരി പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, എന്നെ അതിൽ അതൊന്ന് പരിഹരിക്കണം, ഇന്ന വിഷയത്തിൽ നിന്നെ വിടുവിക്കണം, ഇനി അതിനേക്കാളും ആത്മീയമായിട്ട് വളർന്നവര് ഈ വിഷയങ്ങളൊന്നും വേണ്ട കർത്താവേ, എന്റെ ആത്മീയ വിഷയങ്ങളുണ്ട്, എന്റെ പ്രാർത്ഥനാ ജീവിതം പരാജയപ്പെട്ടിരിക്കുകയാണ്, അത് നീ ഒന്ന് സോൾവ് ചെയ്ത് തരണം, അല്ല എന്റെ കഥയിൽ അസൂയുണ്ട്, അതിൽ നിന്നെ വിടുവിക്കണം. ഇതൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞു വന്നേ. പ്രാർത്ഥന തുടങ്ങുന്നത് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. Thy name, Thy kingdom, Thy will. ദ പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു അടിമുടി മാറ്റം ആവശ്യമാണ്. കംപ്ലീറ്റ്ലി ഡെമോളിഷ് ചെയ്തിട്ട് ഒരു പുതിയ തുടക്കം നമുക്ക് പ്രാർത്ഥനയിൽ തുടങ്ങണം. കാരണം ഇത് യേശു കർത്താവ് പഠിപ്പിച്ചതാ ഈ കാര്യം, എങ്ങനെ വേണം പ്രാർത്ഥിക്കാനായിട്ട്. തുടക്കം തന്നെ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള ചിന്തയാ. ഒന്ന് സ്വർഗസ്ഥനാണ്, രണ്ട് എന്റെ പിതാവാ, എനിക്ക് ധൈര്യത്തോടെ കടന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഒന്നാമത്തെ റിക്വസ്റ്റ്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? എന്താണ്? നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. എന്താ അത്? നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്താ? Hallowed be thy name, sanctify, revere എന്നുള്ള അർത്ഥമൊക്കെയാണ് അതിനുള്ള. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. എന്താ ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം എന്ന് പറയാൻ കാര്യം? എന്താ ദൈവത്തിന്റെ നാമം എന്ന് പറഞ്ഞാൽ? ദൈവം എന്തൊക്കെയാണോ അത് മുഴുവനുമാ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ പേര്, ഇപ്പൊ സ്കൂളിലൊക്കെ പിള്ളേരൊക്കെ ഒരു കാര്യം ചെയ്യുന്നതെന്ന് അറിയോ, ഒരാളുടെ പേര് എഴുതി വെച്ചിട്ട് അവൻ മണ്ടൻ. അത് കാണുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുവോ? പേരെഴുതി വെച്ചു, നിങ്ങളുടെ പേരെഴുതി വെച്ചു, അതിന്റെ ഇപ്പുറത്ത് മണ്ടൻ എന്ന് എഴുതി വെച്ചു, നമുക്ക് എന്നാ തോന്നേ? ആ പടെ വയലന്റ് ആവും നമ്മൾ. കാരണം എന്താ? കാരണം നമ്മുടെ പേരെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പൂർണ്ണമായ ഐഡന്റിറ്റിയാണ്. ഇതുപോലെ ദൈവത്തിന്റെ നാമം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുഴുവൻ വ്യക്തിത്വം, ദൈവത്തിന്റെ മുഴുവൻ ശക്തി, ദൈവത്തിന്റെ മുഴുവൻ മഹത്വം, ഇതെല്ലാം ചേർന്നാണ് ദൈവത്തിന്റെ നാമം. കാരണം ഇസ്രായേലിന് ദൈവത്തോടുള്ള ഭക്തി അത്രമാത്രം സീരിയസ് ആയതുകൊണ്ട് അവര് ജഹോവ എന്നുള്ള പേര് ഉപയോഗിക്കത്തില്ലായിരുന്നു. അവരാ പേര് പറയുമ്പോ പോലും അവരാ പേര് പറയത്തില്ല. അത്രമാത്രം ഭക്തിയായിരുന്നു അവർക്ക് ദൈവത്തോട്. നമ്മൾ അതിന്റെ അടുത്ത എക്സ്ട്രീമിൽ പോയി. കാരണം ദൈവം നമ്മുടെ പിതാവായതുകൊണ്ട് നമ്മൾ ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് അങ്ങ് എടുക്കുക കാര്യങ്ങള്. ദൈവം എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഭയം, ഭയം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നരകത്തിൽ തള്ളിക്കളയോ എന്നുള്ള ഭയമല്ല, റെവറൻഷ്യൽ ഫിയർ, റെവറൻസ്, ആ ബഹുമാനത്തോടുകൂടിയുള്ള ഭയം. നമുക്കത് ഒത്തിരി കുറഞ്ഞുപോയി സഹോദരങ്ങളെ, നമുക്കത് ഒത്തിരി കുറഞ്ഞുപോയി. ഇസ്രായേൽ എലോഹീം എന്നുള്ള വാക്ക് അവർക്ക് ഉപയോഗിക്കാൻ പേടിയാ. അതുകൊണ്ടാണ് പലപ്പോഴും അവര് ദൈവത്തിന്റെ നാമം, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? അതിന്റെ അർത്ഥം ദൈവം തന്നെയാ. ദൈവത്തിന്റെ നാമം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാ. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത് അങ്ങനെയാ. എങ്ങനെയെന്നറിയാമോ? മോശയോട് പറഞ്ഞു, എന്താണ്? ഐ ആം ദ ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. പിന്നെ വീണ്ടും ദൈവം പറഞ്ഞു, എൽ ഷദായി, ഞാൻ സർവശക്തനായ ദൈവം. എൽ ഷദായി, ദൈവം മനുഷ്യർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുക വിവിധ പേരുകളില്. പിന്നെ യഹോവ റാഫ, സൗഖ്യമാക്കുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം. പിന്നെ വേറെ എന്താ? യഹോവ നിസി, യഹോവ നമ്മുടെ കൊടി. പിന്നെ യഹോവ റാഹ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ഷെപ്പേർഡ്, ദൈവം നമ്മുടെ ഇടയനാണ്, ദൈവം വെളിപ്പെടുത്തുക. യഹോവ ഷമ്മ, യഹോവ സിഡ്കനു, ദൈവം തന്നെ തന്നെ വിവിധ പേരുകളിൽ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതാ ദൈവത്തിന്റെ നാമം. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെക്കണം. എൽ ഷദായി, എലോഹീം, സെൽഫ് എക്സിസ്റ്റന്റ് വൺ, സ്വയംഭൂവായിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആ ബാക്കിയെല്ലാം നിർമ്മിക്കപ്പെട്ടതാ. നിർമ്മിക്കപ്പെടാത്ത ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, ദൈവം മാത്രമാണ്. സെൽഫ് എക്സിസ്റ്റന്റ് വൺ, എലോഹീം, യഹോവ റാഫ, യഹോവ ഈരേ, കരുതുന്ന ദൈവം, യഹോവ റാഹ്, ഇടയനായ ദൈവം, യഹോവ ഷമ്മ, യഹോവ സിഡ്കിനു എന്ന് പറഞ്ഞ നീതിയായ ദൈവം, ദ ഗോഡ് ഓഫ് റൈച്ചസ്നെസ്, ഗോഡ് ഓഫ് റൈച്ചസ്നെസ്. ഈ ദൈവം ആരാണെന്ന് അറിയുമ്പോൾ, ഞാൻ പറയട്ടെ സ്വരങ്ങളെ, സകല ഭയങ്ങളെയും നമ്മൾ സ്വതന്ത്രരാകും, സകലവിധ ആകുലതകളിൽ നിന്ന് സ്വതന്ത്രരാകും. എന്റെ അപ്പൻ ആരാണെന്നുള്ള തിരിച്ചറിവ് എന്നെ ഭരിക്കണം. നമ്മുടെ പിതാവാത്. അതേസമയം തന്നെ നിങ്ങളൊരു ഒരു കോളേജ് പ്രിൻസിപ്പള്, ഇപ്പം എനിക്ക് ഒരു കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് ഒരു അഡ്മിഷൻ മേടിച്ചു തന്ന അവിടുത്തെ ഒരു സാറാ, എന്റെ റിലേറ്റീവാ. ഇപ്പൊ എന്റെ റിലേറ്റീവ് അല്ലേ, എനിക്ക് അവൻ ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അതേസമയം തന്നെ അദ്ദേഹം അവിടുത്തെ സാറാ, അതുകൊണ്ട് ഞാൻ ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നിട്ടുള്ളത്. ബാക്കി അധികം സാറുമാരൊന്നും ബഹുമാനിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. ഞാൻ പറഞ്ഞത്, ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ പിതാവാണ്, അതുകൊണ്ട് ധൈര്യത്തോടെ കടന്നിയല്ല, അതൊരു പ്രിവിലേജാ. നമ്മൾ അങ്ങനെ വേണം കാണാനിട്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെന്തോ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുക എന്ന്, അല്ലെന്ന്. You know the depravity of man, മനുഷ്യന്റെ വീഴ്ച എത്രമാത്രം വലുതാ നിങ്ങൾക്കറിയാമോ? പാപത്തിൽ ജനിച്ച്, പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ വളർന്ന്, പാപം തിന്ന്, പാപം കുടിച്ച് ജീവിച്ച മനുഷ്യൻ, ഈ സച്ച് ആൻ ഈവിൾ തിങ്. അതാ മനുഷ്യൻ. അല്ലെങ്കിൽ നമ്മുടെ പഴയ കാലം ഓർത്താ മതി. നമ്മൾ ഇടയ്ക്ക് മറന്നുപോകുക, ഇടയ്ക്കൊന്ന് ഓർക്കും, നല്ലതാ. എത്ര വൃത്തികെട്ടവനായ മനുഷ്യൻ, How wretched I was! എത്ര നീചനായിരുന്നു ഞാൻ. എന്നാൽ എന്റെ കർത്താവ് എന്നെ സ്നേഹിച്ച്, എന്നോട് കരുണ കാണിച്ച്, എന്നെ വിശുദ്ധീകരിച്ച്, എന്നെ ഇവിടെ ശ്രേഷ്ഠ പദവി കൊണ്ടുവന്നിരുത്തിയിരിക്കുക. ഈ ബോധ്യം ഉണ്ടെങ്കിലേ നന്ദി ഉണ്ടാവുള്ളൂ. ഈ നന്ദി ഉണ്ടെങ്കിലേ സ്തുതി ഉണ്ടാവുള്ളൂ. അതാ അവിടെ മാത്രമേ ആരാധന ഉണ്ടാവുള്ളൂ. ഇന്ന് ആരാധന ഉണ്ടാകുന്ന എവിടെയാന്ന് അറിയാമോ? ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോ കയ്യടി ആരാധനയും ബഹളമൊക്കെ. സ്വരങ്ങളെ, നോ, ആൾക്കാർക്കെല്ലാം ഉണവ് വരണമെങ്കിൽ ഇപ്പോൾ ദൈവോട് അത്ഭുതം ചെയ്യാൻ പോകുന്നു, പിന്നെ ആരാധന വെളിപ്പെടുക. അത് അങ്ങനല്ല ആരാധന വെളിപ്പെടണ്ടേ. നമ്മളെപ്പോഴും ഈ ഒരു സൈഡിലാണ് നിൽക്കുന്നത്, എന്ത് കിട്ടും. ഞാൻ പറയട്ടെ, ദൈവം ആരാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഈ ദിവസങ്ങളിൽ നാം വരണം. കർത്താവ് പറഞ്ഞു, ഐ ആം ദ ഐ ആം. ഇത് വരുമ്പോഴ കാലിൽ നമ്മൾ ഷൂ ഊരി മാറ്റുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ നിൽക്കുന്ന സ്ഥലം വിശദമാകൊണ്ട് നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ ദൈവം ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം ചെരുപ്പഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ, ദൈവമേ, നിന്റെ മുൻപാകെ നിൽപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ല, പക്ഷെ എന്നെ നീ സ്നേഹിച്ചല്ലോ, ഇത്രത്തോളം റച്ചഡായിരുന്നു എന്നെ നീ സ്നേഹിച്ചല്ലോ, ഇത്രത്തോളം തിന്മ നിറഞ്ഞ എന്നെ നീ സ്നേഹിച്ചല്ലോ, ഇത്രത്തോളം നശിച്ചോ എന്നെ സ്നേഹിച്ചല്ലോ. ഇത് നമ്മുടെ ഹൃദയത്തിൽ കത്തണം. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, വിശുദ്ധീകരിക്കപ്പെടണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നറിയോ? ദൈവമേ, ഈ മുഴു ലോകവും നിന്റെ നാമത്തെ അറിയുകയും ആരാധിക്കുകയും ചെയ്യണം. അതാ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്നുള്ള പ്രാർത്ഥനയുടെ അർത്ഥം. ദൈവമേ, ഈ മുഴു ലോകവും നിന്റെ നാമത്തെ അറിയണം. എത്ര പേർക്കറിയാം ഈ ബാംഗ്ലൂരിലെ കർത്താവിന്റെ നാമത്തെ? വളരെ ചുരുക്കം പേര്. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഞായറാഴ്ച ഈ ചർച്ചിലേക്ക് വരുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്നറിയോ? അറ്റ്ലീസ്റ്റ് ഇത്രയും പേര് കർത്താവിനെ ആരാധിക്കാനായിട്ട്, സ്തുതിക്കുവാനായിട്ട് കടന്നു വരുന്നല്ലോ. സ്തോത്രം. പ്രിയ സൗരങ്ങളെ, ദൈവം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാ, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന ഇതാണ്. എന്താണ്? നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, മുഴുവോകവും ദൈവത്തിന്റെ നാമത്തെ അറിയണം, മുഴുവോകവും ദൈവത്തിന്റെ നാമത്തെ ആരാധിക്കണം, മുഴുവോകവും ദൈവത്തെ ആരാധിക്കണം, അവന് വേണ്ട മഹത്വം കരേറ്റണം. ഇതാ പ്രാർത്ഥനയിൽ ആദ്യം ഉണ്ടാകേണ്ട റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അർത്ഥം എന്നറിയോ? നമ്മളെ മറന്ന്, നമ്മുടെ ആവശ്യങ്ങൾ മറന്ന്, നമ്മുടെ പ്രശ്നങ്ങൾ മറന്ന് ദൈവത്തിന്റെ ആവശ്യത്തിലേക്ക് നമ്മളൊന്ന് കയറി നിൽക്കണം. പണ്ടൊരു ഭക്തൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ നശിച്ചാലും കുഴപ്പമില്ല, ഞാൻ തകർന്നു പോയാലും കുഴപ്പമില്ല, ഞാൻ തകർന്നു പോകുന്നതിലൂടെ നിന്റെ നാമം മഹത്വപ്പെടുവെങ്കിൽ അത് അങ്ങനെ സംഭവിക്കട്ടെ. ഓ, അതൊക്കെയാ ഭക്തന്മാര്. ഇഫ് ഐ പെരിഷ് ഐ പെരിഷ് ബട്ട് ലെറ്റ് ദ നെയിം ഓഫ് ദ ഗോഡ് ബി ഗ്ലോറിഫൈഡ്. എന്റെ തകർച്ച ദൈവനാമത്തിന് മഹത്വം കരേറ്റുമെങ്കിൽ അങ്ങനെ ഞാൻ തകരട്ടെ. ഇത് പറയാനുള്ള ധൈര്യം വേണം. എങ്ങനെ പറ്റുന്നറിയോ? ദൈവത്തെ അറിയുമ്പോഴാ. അവരൊക്കെ അത്രമാത്രം ദൈവത്തിന്റെ ഗ്ലോറിയാൽ പിടിക്കപ്പെട്ടവരായിരുന്നു, അത്രമാത്രം ദൈവത്തിന്റെ ഗ്ലോറിയാൽ പിടിക്കപ്പെട്ടവർ. ദ ഹോൾ വേൾഡ്, ഈ ലോകം മുഴുവനും ദൈവത്തെ അറിയണം, ദൈവത്തെ അവർ മഹത്വപ്പെടുത്തണം, ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ സേവിക്കണം. അതായിരിക്കണം ഒരു ദൈവവൈതലിന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ ഭാരം അതായിരിക്കണം, ഏറ്റവും വലിയ ഭാരം. ഞാൻ വിചാരിച്ചു, ദൈവം എനിക്ക് അത്ര വലിയ ഭാരമൊന്നുമില്ല ഇക്കാര്യത്തിൽ, എന്നെ സഹായിക്കണേ കർത്താവ്. അപ്പൊ ഞാൻ പറഞ്ഞത്, കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുമ്പം കരയാനല്ലാതെ ദൈവസന്നിധിയിൽ വീണ് കിടക്കുകയും കരയുകയും ചെയ്യാനല്ലാതെ മറ്റൊന്നിനും കഴിയത്തില്ല. ഞാൻ ഓർ, ദൈവമേ എന്റെ ആഗ്രഹം എത്ര ചെറുതാണ്. ഈ മുഴുവോകവും കർത്താവിനെ മഹത്വപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എത്ര ചെറുതാണ് എന്റെ ആഗ്രഹം. എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്റെ പ്രശ്നങ്ങളാണ്. സ്വരങ്ങളെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുക, ഒരു രൂപാന്തരം ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുക. കാരണം നമ്മളായ ഒരു എന്നാ പറഞ്ഞ ഒരു ഇമേജ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുക, ഞാൻ എന്റെ വിഷയങ്ങളാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇല്ലേ സ്വരങ്ങളെ, ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തിയാ പറഞ്ഞു കേട്ടോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ എല്ലാവരുടെയും എന്റെ വിഷയങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്തകളൊന്ന് മാറി, നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ താല്പര്യങ്ങളും എല്ലാം കർത്താവിലേക്ക് ഒന്ന് തിരിയട്ടെ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന റൈറ്റ് ആവും, അല്ലെങ്കിൽ അതുവരെ നമ്മുടെ പ്രാർത്ഥന ഈ നമ്മുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരിക്കും. നിന്റെ നാമം മഹത്വീകരിക്കപ്പെടുന്നു. ഈ വെസ്റ്റ് മിനിസ്റ്റർ കാറ്റിക്കിസം എന്ന് പറഞ്ഞിട്ട് പണ്ട് കാലത്ത് കുറെ ഭക്തന്മാർ ഒരുമിച്ച് ചേർന്ന് എഴുതി വെച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അവർ എഴുതി വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദ ചീഫ് എൻഡ് ഓഫ് മാൻ ഈസ് ടു ഗ്ലോറിഫൈ ഗോഡ് ആൻഡ് ടു എൻജോയ് ഹിം ഫോർ എവർ. മനുഷ്യനെ ഉണ്ടാക്കിയതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവനെ നിത്യമായിട്ട് അനുഭവിക്കാനും വേണ്ടിയാണ്. ഇന്നിവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ദ ചീഫ് എൻഡ് ഓഫ് മാൻ is to glorify God and to enjoy him forever. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം തന്നെ. ദൈവത്തെ മഹത്വപ്പെടുത്തുക. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന അറിയാവോ? യേശു പറഞ്ഞു, യോഹന്നാൻ 17, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. ഫാദർ, I have glorified thee on the earth. തന്റെ 33 വർഷക്കാലത്തെ ജീവിതത്തിന്റെ ഒടുവിൽ യേശു പറഞ്ഞൊരു ഒറ്റ കാര്യം അതാ, ഫാദർ ഐ ഹാവ് ഗ്ലോറിഫൈഡ് ദീ ഓൺ ദി എർത്ത്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. സൗരങ്ങൾ, അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വാഞ്ചയായിരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹമായിരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ താല്പര്യമായിരിക്കട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം വ്യത്യാസപ്പെടും. എങ്ങനെയാ മഹത്വപ്പെടുത്തുന്നേ? ദൈവം ആരാണെന്ന് തിരിച്ചറിയുമ്പോഴാണ്. നമ്മളും ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങുന്നത്. കഴിഞ്ഞ ആഴ്ച മനോസോരൻ സംസാരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ആ മെസ്സേജ് കേട്ടില്ല, എങ്കിലും ദൈവ മഹത്വത്തെക്കുറിച്ച് ദൈവത്തിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ള കാര്യം ഞാനിങ്ങനെ കേട്ടു. ഞാൻ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ പ്രസംഗിക്കപ്പെടുന്നതിന്റെ ഉദ്ദേശം നമ്മിലേക്കുള്ള ഫോക്കസ് ഒന്ന് മാറിയിട്ട് നമ്മുടെ ചിന്തകൾ ദൈവത്തിങ്കിലേക്കൊന്ന് തിരിയുക എന്നുള്ളതാ. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾ തുടങ്ങുന്നത്. നമ്മിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രത്യേകത എന്നറിയോ, എപ്പോഴും നിരാശയും ഭാരവും ദുഃഖവും ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞ ദൈവത്തിങ്കിലേക്ക് നമുക്കും തിരിയാം. The God who has created everything, സർവവും നിർമ്മിച്ച ദൈവം, സകലത്തെയും താങ്ങുന്ന ദൈവം. നമ്മൾ രാവിലെ ഒരു സങ്കീർത്തനം വായിച്ചായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? 96 സങ്കീർത്തനം വായിച്ചു. എന്താ? God reigns, ദൈവം വാഴുന്നു എന്ന് ജാതികളുടെ ഇടയിലെ പറയുവീൻ, ദൈവം വാഴുന്നു. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഈ ദിവസങ്ങളൊന്ന് മാറട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആദ്യം കൊണ്ടുവന്നിട്ട് പറയണം, ദൈവമേ മുഴുവലോകവും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തോണം, ദൈവമേ എന്റെ ജീവിതവും കർത്താവ് നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിത്തീരണം. എന്റെ ജീവിതം നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരണം. ഞാൻ ദൈവത്തെ അധരം കൊണ്ട് മഹത്വപ്പെടുത്തുക മാത്രമല്ല, എന്റെ ജീവിതം കൊണ്ടുകൂടെ നിന്നെ മഹത്വപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ. റോമാലേഖനത്തിലെ കർത്താവ് ഒരു വാക്യം പറഞ്ഞു, എന്താണെന്നറിയാമോ? നിങ്ങൾ നിമിത്തം എന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. എന്റെ നാമം വലിയതല്ലോ എന്നാ. എങ്ങനെ? ആര് നിമിത്തോ? അപ്പന്റെ പേര് ചീത്തയാക്കാൻ ആർക്ക് മാത്രമേ കഴിയത്തുള്ളൂ? ആർക്ക് കഴിയത്തുള്ളൂ? മക്കൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഇസ്രായേല് സത്യദൈവത്തെ വിട്ട് വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ ഡിസൊബേ ചെയ്തപ്പോൾ ദൈവം പറയുക, നിങ്ങൾ നിമിത്തം. അപ്പന്മാര് പറയടാ, മോനെ എടാ എന്റെ പേര് ചീത്തയാക്കരുതാ. കേട്ടിട്ടില്ലേ? എനിക്ക് ആ പ്രിൻസിപ്പളിന്റെ മുമ്പിൽ പോയി കൂനിക്കുഴിഞ്ഞ് നിൽക്കാൻ മേലാടാ, അതുകൊണ്ട് നീ എന്നെ ഇങ്ങനെ ഒരു പരുവത്തിൽ എത്തിച്ചാക്കല്ലേ. പറയത്തില്ലേ, ഇവ മാർക്ക് വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പ്രിൻസിപ്പളിന്റെ മുമ്പിൽ പോയി കുനിയേണ്ടി വരുമല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ശരിയാ, എനിക്കൊരപ്പനെ അറിയാം, മകൻ ജയിലിൽ പോയപ്പോ പോലീസുകാരുടെ മുമ്പിൽ പോയി കരഞ്ഞു, എങ്ങനെയും വിടണം. ഞാൻ ഈ ഭൂമിയിൽ അപ്പനെ കാണുമ്പോൾ സ്വർഗീയ അപ്പനെ ഞാൻ നോക്കുക. നിങ്ങൾ നിമിത്തം എന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിക്കണം, ദൈവമേ എന്റെ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുന്നുണ്ടോ? എന്താ കാര്യം എന്നറിയോ? ആൾക്കാർ പറഞ്ഞൊരു പ്രത്യേകതയുണ്ട്, ശല്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിടത്ത് വന്നപ്പോഴത്തേന് ഒരു സഹോദരൻ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വേറൊരാളോട് പറഞ്ഞ, യു ആർ എ ബിലീവർ, യു ഷുഡ് കീപ് ദ സ്റ്റാൻഡേർഡ് ഓഫ് എ ബിലീവർ. വാക്കുപാലിച്ചില്ല, അന്നേരം പറഞ്ഞ വാക്കുപാലിക്കാൻ ഞാൻ പറഞ്ഞു, യു ആർ എ ബിലീവർ, യു ഷുഡ് കീപ് ദ സ്റ്റാൻഡേർഡ് ഓഫ് എ ബിലീവർ. വേറെ ആളോട് പറയും, എന്തിനാ ഈ പുസ്തകം കൈ പിടിച്ചോണ്ട് കിടക്കുന്നത്? ഇതും കാണാൻ താത്തു നോക്കാൻ മേലെ പ്രസംഗിക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ചോദിക്കുന്നത്, എന്തിനാ വെറുതെ ദൈവനാമം ദുഷിക്കപ്പെടുന്നത്? ഇതൊക്കെ താത്തു നോക്കാൻ മേലെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ? നമ്മളും പലപ്പോഴും പലരെ കണ്ടിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാടാ ഇവനൊക്കെ വിശ്വാസിയാന്ന് പറഞ്ഞു കിടക്കുന്നത്, ഇവനൊന്നും വേറെ പണിയില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? പക്ഷേ നമ്മളുടെ ജീവിതം കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുന്നുണ്ടോ, ദൈവനാമം ദുഷിക്കപ്പെടുന്നുണ്ടോ? ആത്മപരിശോധന നടത്തേണ്ട ആവശ്യമാണ്. എന്റെ വാക്കുകൾ കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുന്നുണ്ടോ, ദൈവനാമം ദുഷിക്കപ്പെടുന്നുണ്ടോ? ഓഫീസിൽ ഒറ്റയാൾ മതി, മിക്കവാറും ഓഫീസിൽ ഒറ്റ വിശ്വാസി കാണുള്ളൂ, അത് നമ്മളാ. നമ്മുടെ ഒരാളുടെ പ്രവൃത്തി കണ്ടാൽ മതി, പെരുമാറ്റം കണ്ടാൽ മതി, ദൈവനാമം ദുഷിക്കപ്പെടും. ആ ദൈവത്തെ വിളിക്കുന്നതിന് ഇങ്ങനെയല്ലേ? കാരണം എന്നറിയോ, മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ച് ഒരു ചിന്തയുണ്ട്, ദൈവത്തെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം എന്ന് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്കൊരു കാര്യം അറിയാം, നമുക്കറിയാത്തൊരു കാര്യം എന്നറിയാവോ, ഈ ദൈവം ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ദൈവമാ, ഈ ദൈവം പരിശുദ്ധിയുള്ള ദൈവമാ, ഈ ദൈവം വിശുദ്ധനായ ദൈവമാണെന്ന് ജാതികൾക്ക് പോലും അറിയാം. ക്രിസ്ത്യാനിറ്റിയുടെ അത്രയും സ്റ്റാൻഡേർഡ് ലോകത്തിൽ ആരും വേറെ സ്റ്റാൻഡേർഡും ഇല്ല. ഇത്രയും ഉയർന്ന ഒരു സ്റ്റാൻഡേർഡ് ആരും പ്രസംഗിച്ചിട്ടില്ല, ആരും പഠിപ്പിച്ചിട്ടില്ല. എല്ലാ മതഗ്രന്ഥങ്ങളും നിങ്ങൾ എടുക്കുക, യേശു പഠിപ്പിച്ചതുപോലെ ആരാ പഠിപ്പിച്ചത്? 10 കൽപ്പനകൾ ഇന്നത്തെ എല്ലാ നീതിന്യായ കോടതിയുടെ അടിസ്ഥാനവും 10 കമാൻഡ്മെന്റ്സാ, സ്റ്റാൻഡേർഡ് അതാ. ഇങ്ങനെ മൗത്തപ്പെടുത്താൻ പറ്റും? കർത്താവിന്റെ കാര്യം പറഞ്ഞു, മറ്റുള്ളവർ നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എങ്ങനെയാ മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു മാർഗമുണ്ട്? എന്താ മാർഗം? നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട്, When they see your good deed, they will glorify the Father in heaven. നാം ഒരാളോട് കരുണ കാണിക്കുമ്പോൾ മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. നാം ഒരാളോട് ഒരു ആശ്വാസ വാക്ക് പറയുമ്പോൾ ദൈവനാമം മഹത്വപ്പെടും. നിങ്ങൾക്കറിയോ, സോഷ്യൽ വർക്ക് ആരംഭിച്ചത് ക്രിസ്ത്യാനിറ്റിയിലൂടെയാണ്. നമ്മൾ അറിയണം അക്കാര്യം. ഒത്തിരി പേര് ചോദിക്കും, ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി വന്നിട്ട് എന്തായി? സഹോദരങ്ങൾ, ഇന്ത്യയിലെ എന്തെങ്കിലും പച്ചയുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനിറ്റി വന്നതിന്റെ പച്ചയാ. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിയിരിക്കുന്ന നാട്ടുരാജാക്കന്മാര്, അതിന്റെ നടുവിൽ മിഷൻ പ്രവർത്തകർ വന്നപ്പോൾ അവരാദ്യം നമുക്ക് നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ടല്ലേ നിങ്ങൾ കേട്ടില്ലേ, സ്കൂളിന് പറഞ്ഞ പേരെന്നാ മലയാളത്തില്? പള്ളിക്കൂടം. എന്താ എന്താ പള്ളിക്കൂടം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ആ പള്ളിയുടെ അവിടെ അടുത്ത് കൂടുന്നതാണ് പള്ളിക്കൂടം. എങ്ങനെയാ വിദ്യാഭ്യാസം ഉണ്ടായത്? ഇത്രമാത്രം. കർത്താവിന്റെ അവിടെ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടിയ ആൾക്കാർ വന്ന് ചെയ്തതാ. എങ്ങനെയാ സോഷ്യൽ വർക്ക് ഉണ്ടായത്? മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ പരിപാടി ആരംഭിച്ചത് മിഷണറിമാരാ. കാരണം യേശു കർത്താവിന്റെ സ്നേഹം ഉള്ളിൽ കത്തിയപ്പോൾ അവര് ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു. നിങ്ങൾ കഴിഞ്ഞ കാല ചരിത്രം നോക്കിയാൽ മതി, ചരിത്രം നിങ്ങളൊന്ന് പരിശോധിക്കണം, അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അഭിമാനിക്കാൻ കഴിയുന്ന എത്രയോ എത്രയോ പേര്, എത്രയോ പേര് പടർന്നു പിടിക്കുന്ന രോഗങ്ങള്, സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ അതിന്റെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് ആരാ നിങ്ങൾക്ക് അറിയാമോ? കർത്താവിനെ സ്നേഹിച്ചവര്, അവരുടെ ജീവൻ പണയം വെച്ച് മറ്റുള്ളവരുടെ അടുക്കലേക്ക് കടന്നു നിന്നു. ലോക ചരിത്രം അതാ, പരിശോധിച്ചാ മതി, പഠിച്ചാ മതി. ഇവിടെ അച്ചടിശാല കൊണ്ടുവന്ന ആരാ? ബെഞ്ചമിൻ ബെയ്ലിയും മറ്റുള്ളവരും ഒക്കെ കൊണ്ടുവന്ന്. അങ്ങനെയാണ് നമ്മളിവിടെ ഗ്രാമറും പുസ്തകങ്ങളും എഴുതി മറ്റുള്ളവരാന്ന്, നമ്മൾ എഴുതിയല്ലെന്ന്. അതിനുശേഷമാണ് നമ്മളൊക്കെ ബാക്കിയുള്ളവരൊക്കെ എഴുതാൻ തുടങ്ങിയത്. അവരൊക്കെ വെളിച്ചമായിട്ട് ശോഭിക്കുക. മദർ തെരേസ വെളിച്ചമായിട്ട് ശോഭിക്കുക ഇന്ത്യയില്. എത്രയോ എത്രയോ പേര് ഓർത്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000 പേരുകൾ കിട്ടും. 1000 പേരുകൾ അടിമക്കച്ചവടം നിർത്തലാക്കിയത് ആരാ? വില്യം വിൽബർഫോഴ്സും ജോൺ ന്യൂട്ടനും ഒക്കെ ചേർന്ന് അടിമക്കച്ചവടം നിർത്തലാക്കി. സതി നിർത്തലാക്കാൻ വേണ്ടി പരിശ്രമിച്ചത് ആരാ? വില്യം കേറി എന്റെ പിന്നിൽ പ്രവർത്തിച്ചു. നിങ്ങൾ ചരിത്രത്തിലേക്ക് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. നീചമായ ആചാരങ്ങൾ നിർത്തലാക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു ദൈവവൈദ്യൻ എഴുന്നേറ്റ് വന്നു. അതാ ചരിത്രം. അവരിലൂടെ ദൈവനാമം മഹത്വമെടുത്തു, ദൈവനാമം മഹത്വമെടുത്തു. നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ എന്റെ കൊച്ചു ജീവിതത്തിലൂടെയും എന്റെ ചുറ്റുപാടുമുള്ളവരുടെ നടുവില് ഒരു വെളിച്ചമായി നിൽക്കുവാനായിട്ട്, ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് കൂടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു ഭക്തൻ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു. എന്താണെന്നറിയാമോ അദ്ദേഹം പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവം കേൾക്കേ നമ്മോടുള്ള പ്രസംഗമാണ് പ്രാർത്ഥന എന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളോട് പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. നിന്റെ നാമം എല്ലാറ്റിനും മീതെ ഉയർന്നിരിക്കുന്നത് പരിശുദ്ധമാക്കപ്പെടണം. സ്വരങ്ങൾ ഈ ദിവസങ്ങളിൽ അതിന് പറ്റണമെങ്കിലുണ്ടല്ലോ, നമ്മളെ കുറിച്ചുള്ള ചിന്തകളിൽ നമുക്കൊന്ന് ഒത്തിരി ഒന്ന് കുറയ്ക്കാം. വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ താഴേക്ക് വരുമ്പോൾ ഉണ്ട്, പക്ഷെ ആദ്യം നിൽക്കേണ്ടത് ദൈവത്തിന്റെ നാമം, രണ്ടാമത് ദൈവത്തിന്റെ രാജ്യം, മൂന്ന് ദൈവത്തിന്റെ ഇഷ്ടം. ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അന്നൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയിലേക്ക് വരുന്നത്. അതിനു മുൻപ് ദൈവത്തിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വരണം. Because he is the cause for everything. എല്ലാറ്റിന്റെയും കാരണഭൂതൻ ദൈവമാണ്. എനിക്കിപ്പം എന്നാ ഈ സെയിന്റ് അഗസ്റ്റിന്റെ ഒരു ബുക്ക് ഉണ്ട്, കിട്ടുകയാണെ വായിച്ചു വായിക്കണം, കൺഫെഷൻസ്. അത് മലയാളത്തിലും അതിന് ആരോ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ചിന്ത എപ്പോഴും ദൈവമായിരുന്നു കേട്ടോ. ഒത്തിരി ചോദ്യം ദൈവത്തോട് ചോദിക്കുന്നേ, ദൈവമേ നീ ആരാ, നീ എന്താ ചെയ്യുന്നേ, നീ എവിടെയാ വസിക്കുന്നേ, എന്താ നിന്റെ പ്ലാനുകള്, ഒത്തിരി ചോദ്യങ്ങളാണ് അഗസ്റ്റിൻ ദൈവത്തോട് ചോദിക്കുന്നേ. ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ തലമുറയുടെ ഒരു കുഴപ്പം എന്നാണെന്നറിയാവോ, നമ്മുടെ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ച് ഇതിനു വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന ഒരാളായിട്ട് ദൈവത്തെ ചെറുതാക്കിപ്പോയി. അത് ഏറ്റവും കൂടുതൽ ദൈവത്തെ തകർത്ത് കളഞ്ഞ് പ്രസംഗിക്കുന്ന ആൾക്കാരാ. ടി വിയില് ചാനലുകൾ മാറി മാറി ഫ്ലിപ്പ് ചെയ്യുമ്പോൾ, ക്രിസ്ത്യൻ ചാനലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഓർത്തോണം, ദൈവത്തെ മഹത്വപ്പെടുത്താത്ത ചാനലുണ്ടെങ്കിൽ സ്വിച്ചിട്ടോ. നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം, നിങ്ങളുടെ രോഗം വലിയ പ്രശ്നമാണ്, ഇപ്പോൾ പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതം ചെയ്യും. സഹോദര, നിന്റെ രോഗമല്ല വിഷയം, ദൈവം അവിടുത്തെ വിഷയം. അവനെ മഹത്വീകരിക്കുമ്പം അവൻ ചെയ്യേണ്ടത് ചെയ്തോളും, സൗഖ്യമാക്കാൻ അവന് ശക്തിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ പ്രശ്നത്തിലേക്കുള്ള ശ്രദ്ധയൊന്ന് മാറ്റിയിട്ട് ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് ഊന്ന്, അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ 90% പ്രശ്നങ്ങൾ അവസാനിക്കും. കാരണം എന്താണെന്നറിയ, ഒരു വാക്യമുണ്ട്, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. First, seek his kingdom and his righteousness, then all these things will be added. പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്തകൾ ദൈവമായിരിക്കട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നമ്മുടെ മനസ്സിങ്ങനെ കടന്ന് കറങ്ങട്ടെ. വചനം ധ്യാനിക്കുന്ന അതിനു വേണ്ടിയിട്ടാ. ഇപ്പോൾ നമ്മൾ ഈ വചനം തപ്പുമ്പോൾ എന്താ കാണുന്ന അറിയാവോ, കുഷ്ഠരോഗി സൗഖ്യമായി ഉടനെ. ആ ദൈവമേ, കുഷ്ഠമില്ലേലും എനിക്ക് പലവിധമായ പ്രശ്നമുണ്ട്, എന്നെ സൗഖ്യമാക്കണം. ഞാൻ പറഞ്ഞ എല്ലാ ചിന്തകളും കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി യേശുവിന്റെ മഹത്വം നമ്മൾ കാണുന്നില്ല, മറിച്ച് നമ്മുടെ പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ ഈ ശ്രദ്ധ ഇരിക്കുന്നത്. അതാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നേ, ഇന്നത്തെ 99% പ്രാർത്ഥനകളും ഇങ്ങനത്തെ പ്രാർത്ഥനകളാണ്. ആവശ്യങ്ങൾ മാത്രമായി ദൈവസന്നിധിയിൽ ചെന്ന് മുറവിളിയിടുന്ന ഒരു കൂട്ടം തലമുറയായി നമ്മുടെ തലമുറ മാറിപ്പോയി. അതിന്റെ നടുവില് ദൈവം നോക്കുക, ദൈവത്തിന്റെ കണ്ണുകൾ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. കരിസ്മാറ്റിക് അസംബ്ലിയുടെ 4 ചുവരുകൾക്കുള്ളില് ദൈവത്തിന്റെ കണ്ണുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായി ആരെങ്കിലും ദൈവത്തിന്റെ ചിന്തകളാല്, ദൈവത്തിന്റെ താല്പര്യങ്ങളാല്, ദൈവത്തിന്റെ ഇഷ്ടങ്ങളാല്, ദൈവത്തിന്റെ മഹത്വത്താല് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവത്തിന്റെ കണ്ണുകൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഒത്തിരി കർത്താവിനോട് പറഞ്ഞു, കർത്താവ് തെറ്റിപ്പോയി, ക്ഷമിക്കണം. ഒത്തിരി പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചതും ഭൗതികം അധികം പ്രാർത്ഥിച്ചില്ല, പ്രാർത്ഥിച്ചില്ലെന്നല്ല, കുറവായിരുന്നു. പക്ഷെ എങ്കിലും എന്റെ സ്പിരിച്വാലിറ്റി ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ദൈവം എന്നോട് ക്ഷമിക്കണം. ഇഫ് ഐ പെരിഷ്, ലെറ്റ് മീ പെരിഷ്, ബട്ട് ഇഫ് ഇറ്റ് ബ്രിങ്സ് ഗ്ലോറി ടു ഗോഡ്, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, എന്റെ നാശം ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുക. ഈ ബോധ്യം ഉണ്ടായിരുന്ന ഭക്തന്മാരാ ലോകത്തെ കീഴ്മേൽ മറിച്ച്. ഒരാളുടെ കാര്യം മാത്രം നിങ്ങൾക്കറിയാം, കാടുകളില് നരഭോജികളാൽ കൊല്ലപ്പെട്ട 5 ചെറുപ്പക്കാരെ നിങ്ങൾക്കറിയാം അറിയോ? പേരെന്താണ്, അവരുടെ പേരെന്തൊക്കെയാണ്? ജിമ്മലിയറ്റും കൂട്ടുകാരും. നിങ്ങൾക്കറിയാവോ അവർക്ക് സുവിശേഷം പറയാൻ പറ്റിയില്ല, അവർക്ക് ജിമ്മലിയറ്റിന്. യേശു ആരാണെന്ന് പറയാൻ പറ്റിയില്ല, കാരണം ഭാഷ അറിയത്തില്ല, ഒന്നും പറയാൻ പറ്റിയില്ല. 5 ചെറുപ്പക്കാര് കൊല്ലപ്പെട്ടു. പക്ഷേ നിങ്ങറിയോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മിഷണറീസ് ഉണ്ടായത് ആ 5 ചെറുപ്പക്കാരുടെ കഥ കേട്ടാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മിഷണറി വേലയ്ക്ക് പോയത്. കാരണം ദൈവനാമം മഹത്വപ്പെട്ടു. എന്റെ മരണത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടുമെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് രാമൻ പറയാം. സ്വരങ്ങളെ ഞാൻ പറഞ്ഞത് നമ്മിലേക്കുള്ള ചിന്ത മാറ്റി. ഞാൻ ചെറിയൊരു ബബിള, എത്ര നാൾ ഈ ഭൂമി ജീവിക്കും? ഒരു ചെറിയ വർഷം. പക്ഷേ എന്റെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാനിടയാകട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ